പ്രൈസ് ദി ലോർഡ്. മാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിനാലും നാം ഓരോരുത്തരും ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടാതെ ഇരിക്കുന്നതിനാലും ഈ പ്രഭാഷണം കേൾപ്പാനുള്ള ഭാഗ്യം നിങ്ങൾക്കും അത് പ്രസ്താവിപ്പാൻ അവസരം ലഭിച്ച എനിക്കും ഒരേ സ്വരത്തിൽ പറവാൻ സാധിക്കുന്നത് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യ ഉൽപ്പത്തിക്ക് ശേഷം ദൈവം ഭാഗം ഭാഗമായിട്ടും ദൂതന്മാർ മുഖാന്തരമായും പ്രവാചകന്മാർ മുഖേനയും അന്ത്യകാലത്ത് പുത്രൻ മുഖേനയും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായ ദൈവത്തനായ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളകളിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പിതാക്കന്മാരെക്കുറിച്ചും ഒക്കെയും പരാമർശനം ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് യോനാ പ്രവാചകൻ. തിരുവചനത്തിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉള്ളതായി കാണുവാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞതിനാൽ അവരെ ചിലരെ തരം താഴ്ത്തി കാണിക്കുവാനോ അവരുടെ പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് തെളിയിക്കുവാനോ അല്ല പ്രത്യേകമായ വിഷയം ഓർപ്പിച്ചത്. വലിയ പ്രവാചകനാണെങ്കിലും ചെറിയ പ്രവാചകനാണെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ആജ്ഞകളും അനുസരിക്കുകയും നിർവിഘ്നം അരുളി ചെയ്യുകയും ചെയ്തു കഴിയുമ്പോഴാണ് ദൈവം അവരെ അംഗീകരിക്കുന്നത്. ഈ ബൈബിൾ പരമ്പരയിൽ യേശു എടുത്തു പറഞ്ഞ പ്രവാചകനായ യോനയെക്കുറിച്ച് അല്പം ചിന്തിക്കുവാൻ തുറന്നുള്ള സമയം വിനിയോഗിക്കാം. യോന ഗത്ത്ഹേഫർകാരനും അമിത്തായിയുടെ മകനുമാണ്. ഇത് വടക്കേ രാജ്യമായിരുന്ന ഇസ്രയേലിൽ ഉൾപ്പെടും. ഇവിടെ നിന്നും ദൈവം വിളിച്ച വ്യക്തിയാണ് യോന. പഴയ നിയമത്തിൽ ഒറ്റ പേര് മാത്രമേ യോന എന്നുള്ളൂ. 19 പ്രാവശ്യം ഈ പേര് എടുത്തു പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. പുരാതന യഹൂദ ധർമ്മോപദേശത്തിൽ പ്രവാചകനായ ഏലിയാവും യോനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. യോനയുടെ പുസ്തകം മറ്റ് പ്രവചന പുസ്തകത്തെക്കാൾ തികച്ചും വ്യത്യസ്തമാണ്. കാരണം ദൈവിക അരുളപ്പാടുകൾ സൂചിപ്പിക്കുന്ന അസാധാരണമായ തുടക്കമാണ് ഈ പുസ്തകത്തിനുള്ളത്. മറ്റു പ്രവാചകന്മാർക്കൊക്കെയും സ്വന്തം ദേശത്തും മറ്റു പലയിടങ്ങളിലുമായി പ്രവചനം നടത്തിയപ്പോൾ യോനയ്ക്ക് ദൂരെയുള്ള അന്യജാതിയിൽപ്പെട്ട വൻശക്തിയുടെ തലസ്ഥാനമായ നിനവയെക്കുറിച്ച് സംസാരിക്കാനാണ് അരുളപ്പാട് ലഭിച്ചത്. ഇത്രയും അകലെയുള്ള ഒരു ജാതിയുടെ അടുക്കൽ പോയി ദൈവിക അരുളപ്പാട് അറിയിപ്പാൻ നിയോഗം ലഭിച്ച വ്യക്തിയാണ് യോന. അത് തന്നോട് സംസാരിച്ച ഉടൻ തന്നെ പുറപ്പെട്ട ദൂത് അറിയിക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ പട്ടണങ്ങളെയും വ്യക്തികളെയും ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് ഒരു പരിധിവരെ പിന്നെ ദൈവം ന്യായവിധിയുടെ ദൂത് അറിയിക്കും. അവിടം കൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ടാണ് നന്ന്. ധൈര്യത്തോട് സംസാരിച്ച പ്രവാചകന്മാർക്ക് എക്കാലവും ആപത്തുകൾ അവരെ പിന്തുടർന്നിട്ടുണ്ട്. ഏലിയാവ് സത്യപ്രവാചകനായിരുന്നു. ഇസബേൽ ഏലിയാവിൻ്റെ ജീവിതത്തെ വേട്ടയാടുവാൻ ശ്രമിച്ചു. യോഹന്നാൻ സ്നാപകൻ മുഖം നോക്കാതെ സംസാരിച്ചതിനാൽ തൻ്റെ തല ഛേദിക്കപ്പെട്ടു. ഈ കാലങ്ങളിൽ ഇങ്ങനെ ഒരു കേട്ടുവഴി പോലും ഇല്ല. ഒബദ്യാവ് പ്രവാചകന്മാർക്ക് തുല്യരായി പ്രവചിക്കുകയാണ്. എല്ലാത്തിൻ്റെയും സാരമറിയാമല്ലോ. ഈ പ്രാരംഭ ക്ലാസ്സിൽ യോനയുടെ പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർമാനമുള്ള തിരുവചന ധ്യാനത്തിലൂടെ വിശദമായി പ്രതിപാദിക്കുന്നതായിരിക്കും. തുടർന്ന് യോനയുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നസ്രയത്തിൽ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തായി 3 മൈലിനുള്ളിലുള്ള സ്ഥലമാണ് യോനയുടെ ജന്മദേശം. യോനയുടെ ശുശ്രൂഷ സമയം BC 782 753 ഇടയ്ക്കായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. യോനയുടെ ഒരു ജീവചരിത്രം തെളിയിക്കുകയല്ല ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ചരിത്ര സംഭവമായ ഒരു വിഷയമായതിനാൽ ആധികാരികമായി പ്രസ്താവിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. ഇക്കാലത്ത് സെൽഫോൺ കണക്ഷൻ പോലെ പലപ്പോഴും എടുത്തു ചോദിക്കാറില്ലേ, ക്യാൻ യു ഹിയർ മീ നൗ? കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിനാലാണ് അങ്ങനെ എടുത്തു ചോദിക്കുന്നത്. ഇതേ അനുഭവമാണ് യോനയ്ക്കും സംഭവിച്ചത്. ചില നിമിഷങ്ങളിലേക്ക് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, നല്ല പ്രസംഗം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പവർ കട്ട് സംഭവിക്കുന്ന പോലെ യോനയ്ക്കും സംഭവിക്കുന്നു. 1 അധ്യായത്തിൽ യഹോവയുടെ അരുളപ്പാട് യോന ശ്രവിച്ചു. യാതൊരു തടസ്സങ്ങളുമില്ലാതെ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. ഒരു പ്രവാചകന്റെ ദൗത്യം ദൈവ ആലോചനകളിൽ നന്മതിന്മകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കരുത് ലക്ഷ്യം. പ്രത്യുത അയക്കപ്പെടുന്ന സ്ഥാനത്ത് ചോദ്യം ചെയ്യാതെ അനുസരിച്ച് പോയാൽ ദൈവം വലിയത് പ്രവർത്തിക്കും. ആഹാവിൻ്റെ കൊട്ടാരത്തു നിന്നും ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച ഏലിയാവ് അടുത്ത നിമിഷം കേൾക്കുന്ന ദൈവശബ്ദം, നീ പോയി കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കാൻ. ഏലിയാവ് ദൈവശബ്ദം അനുസരിച്ച് പ്രവർത്തിച്ചു. 57 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിന് എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ വാക്കിനെ ചോദ്യം ചെയ്യാതെ പോയി ഒളിച്ചിരുന്ന ഏലിയാവിനെ പാറമേൽ ഉയർത്തി കർമേലിൻ്റെ കൊടുമുടിയിൽ ദൈവപ്രവൃത്തി അയച്ചു. യോനാ പ്രവാചകൻ ചില കണക്കുകൂട്ടുകളൊക്കെ ചെയ്ത് ദൈവവുമായി ബന്ധപ്പെടാതെ താൻ തർശീശിലേക്ക് പോകാൻ വേണ്ട ക്രമീകരണം ചെയ്തു. ദൈവത്തു നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വയ താൽമര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകുവാൻ യോന ശ്രമിക്കുന്നതാണ് അവിടെ കാണുന്നത്. 2 പ്രാവശ്യവും ദൈവം യോനയോട് സംസാരിക്കുന്നു. കാരണം യോനയെ ദൈവം സ്നേഹിക്കുന്നു. ഏതൊരു മനുഷ്യനും ദൈവത്തെ മറച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് നിരൂപിച്ചാൽ ഫലമില്ല എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. അതിനാലാണ് 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ദൈവത്തിന് ഏതൊരു വ്യക്തിയെ ആവശ്യമുണ്ടോ അങ്ങനെയുള്ളവർ എങ്ങനെ ഓടി ഒളിച്ചാലും ദൈവത്തിൻ്റെ കരം അവരെ പിന്തുടരും എന്നുള്ളതിന് തക്ക ഉദാഹരണമാണ് യോനാ പ്രവാചകൻ. ഇസ്രയേലിലെ 1 മിഷണറി എന്ന സ്ഥാനവും യോനയ്ക്കുണ്ട്. അതോടൊപ്പം അനുസരണഘട്ട പ്രവാചകൻ എന്ന ദുഷ്പേരും താൻ സമ്പാദിച്ചു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഏലിയാവ് ഉയർപ്പിച്ച സാരഫത്തിലെ വിധവയുടെ മകനാണ് യോന എന്ന് പറയപ്പെടുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. ഏലിയാവ് ജീവിച്ചിരുന്ന സമയത്ത് യോനയും ഉണ്ടായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 14:25 ഗത്ത്ഹേബ്രുകാരനായ അമിത്തായുടെ മകനായ യോന പ്രവാചകന്റെ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. ഏലിയാവ്, ഏലീഷ എന്നിവർക്ക് സമകാലികനായി യോനയും ഉണ്ടായിരുന്നു. മറ്റൊരു വിഷയം കൂടെ അതോടൊപ്പം ഓർപ്പിക്കട്ടെ. ഏലിയാവ് നിരാശ മൂലം ചൂരച്ചിലയുടെ കീഴിൽ ഇരുന്നതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന്. ഏലിയാവ് അങ്ങനെ പറവാനുള്ള മറ്റൊരു സംഗതി ഇങ്ങനെയാണ്, ഈ ദുഷ്ടസ്ത്രീയായ ഇസബേലിൻ്റെ കയ്യിൽ വീണ് മരിക്കാതെ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഏലിയാവിൻ്റെ പ്രതികൂല ഘട്ടത്തിലും നിരാശയുടെ മധ്യത്തിലും പറഞ്ഞ വാക്കുകൾ യോനയും എങ്ങനെയെങ്കിലും കേട്ടറിഞ്ഞു കാണും. അതിനാലാണ് താനും ഇതേ വാക്ക് തന്നെ, അല്ലെങ്കിൽ സാമ്യം വരുന്ന വാക്ക് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന്. അശൂരിൻ്റെ തലസ്ഥാനമായ നിനവേ നിമ്രോദിൻ്റെ കാലത്ത് ആരംഭം കുറിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 10 അതിൻ്റെ 11 വാക്യം മുതൽ നോക്കുമ്പോൾ ആമിൻ്റെ വംശ പാരമ്പര്യവും ഇതിലുണ്ട്. യോനയുടെ 1 പുസ്തകത്തിൽ 2 പ്രത്യേക വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, ദൈവിക വിളിയും അതോടൊപ്പം ദൈവം തന്നെ പരമേൽപ്പിച്ച ദൗത്യവും. പലപ്പോഴും നാം യോനയെ പഴിചാരി പല കാര്യങ്ങളും പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ദൗത്യം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരുന്നു എങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? സന്ദർഭവും അതോടൊപ്പം നിനവേ പട്ടണത്തിൻ്റെ സവിശേഷതകളും എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. ദൈവത്തെ ഭയപ്പെടാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം, 170,000 പരം ഒരുപോലെ ദൈവത്തെ ഭയമില്ലാതെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഇടയിലേക്ക് ഏകനായി ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിപ്പാൻ നിയോഗം ലഭിച്ചാൽ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? അതുതന്നെയാണ് യോനയ്ക്കും സംഭവിച്ചത്. എന്നാൽ ദൈവത്തിനും അറിയാം, യോനയല്ലാതെ വേറെ ആരെ അയച്ചാലും ജനം മാനസാന്തരപ്പെടുവാൻ പോകുന്നില്ല എന്ന്. യോനയെ ദൗത്യം ഏൽപ്പിച്ചുവെങ്കിലും പ്രവാചകൻ അരുളപ്പാട് അറിയിപ്പാൻ താല്പര്യം കാണിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു മാറിയാൽ ഒരു പക്ഷേ ദൈവം മറ്റേ ആരെയെങ്കിലും അയക്കും എന്നുള്ള ചിന്താഗതിയായിരിക്കും യോന അനുസരണക്കേട് കാണിപ്പാനിടയായത്. നിനവേ പട്ടണം 100 ഉയരമുള്ള മതിലിനാൽ 8 ചുറ്റപ്പെട്ട ഒരു കൊച്ചുപട്ടണം. ജനവാസം 120,000 പരം ആൾക്കാർ. അവർ ആരാധിച്ചു വന്നിരുന്നത് 2 പ്രത്യേക ദൈവങ്ങളെയായിരുന്നു. 1, ഒരു മത്സ്യ ദൈവം, പേര് ഓനാസ്. 2, ഒരു പർവ്വത ദേവൻ, അതിൻ്റെ പേര് യൂനാസ്. സത്യദൈവത്തെ അവർ തള്ളിക്കളഞ്ഞ്, കാരണം നിമ്രോദിൻ്റെ കാലം മുതൽ ദൈവിക ആലോചനകളെ അംഗീകരിക്കാതെ അവർ സ്വയമായി ചെയ്തു കൂട്ടിയ വിഷയങ്ങളെ, അല്ലെങ്കിൽ ബാബേൽ ഗോപുരത്തെ ദൈവം തകർത്ത് ഭാഷയും കലക്കി ജനത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചു. അങ്ങനെ മത്സരബുദ്ധികളായി മാറിയ ഒരു സമൂഹത്തിൻ്റെ ശേഷിപ്പാണ് നിനവേ പട്ടണക്കാർ. യഹൂദന്മാരുമായി യാതൊരു ബന്ധവും പുലർത്താതെ ചുറ്റപ്പെട്ട മതിലുകൾക്കുള്ളിൽ പാർത്ത് ദൈവത്തെ കോപിപ്പിച്ച ഒരു സമൂഹം. അസീരിയ ഭരിച്ചിരുന്ന ദാൻ മൂന്നാമൻ്റെ ഭരണകാലത്തായിരിക്കാം നിനവേക്കാർ മുഴുവനും മാനസാന്തരപ്പെട്ടത്. നിനവേക്കാർ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ആ ദേശത്ത് രണ്ട് പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒന്നാമതായി, രണ്ട് പകർച്ചവ്യാധികൾ ആ ദേശത്തുണ്ടായി. അതിനുശേഷം സൂര്യഗ്രഹണവും സംഭവിച്ചു. ഇതിനു ശേഷമാണ് യോനയുടെ പ്രസംഗം അവിടെ മുഴങ്ങിയത്. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ അവരുടെ ദൈവങ്ങളായ ഓനാസിനോടും യൂനാസിനോടും ഒപ്പം സാമ്യം വരുന്ന പേരായിരുന്നുവല്ലോ യോനാസ് അല്ലെങ്കിൽ യോന. ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ഈ വിഷയം പ്രവർത്തിപ്പാൻ തുടങ്ങി. ആരെ നിനവേയിൽ അയച്ചാൽ ജനം വിശ്വസിക്കും? സകല പ്രവാചകന്മാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ ഈ കൊച്ചു പ്രവാചകനായ യോനാസിൻ്റെ പേരാണ് തെളിഞ്ഞു കണ്ടത്. ഈ തരുണത്തിൽ യഹോവയുടെ അരുളപ്പാട് യോനയ്ക്ക് ലഭിച്ചത് എൻ്റെ മുൻകാല പ്രവചനങ്ങളുടെ പ്രസക്തിയോ മറ്റ് പല വിഷയങ്ങളോ ദൈവം കണക്കിലെടുക്കുന്നില്ല. നേരിട്ടൊരു നിയമനം കൊടുക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കുമ്പനാട്ടോ തിരുവല്ലായാലോ പുനലൂരോ ഉള്ള ഒരു സെൻട്രൽ പാസ്റ്ററെ പാറശാലയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പോലെ. മനുഷ്യ ബുദ്ധിയിൽ നമ്മളൊക്കെയും കണക്ക് കൂട്ടിയിട്ട് പറയും, അതൊരു ദൈവശബ്ദമാണോ എന്ന് തോന്നുന്നില്ല. യോനയ്ക്കാണെങ്കിൽ അത് ദൈവശബ്ദമല്ല എന്നൊന്നും തോന്നിയില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് തന്നെയാണ്. എന്നാൽ യോന നിനവേ പട്ടണത്തിൽ ചെന്നാലുള്ള അവസ്ഥ ആണ് തന്നെ പേടിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചാൽ ജനം മാനസാന്തരപ്പെടും എന്ന് യോന മനസ്സിലാക്കിയിരുന്നു. അരുളപ്പാട് എന്തായിരുന്നു? അദ്ധ്യായം 3:4, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലനാകും. ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. യോനയുടെ കണക്കുകൂട്ടൽ ഇങ്ങനെയായിരുന്നു: ഞാൻ ചെന്ന് പ്രസംഗിക്കും, ജനം മാനസാന്തരപ്പെടും, ദൈവം അതോടൊപ്പം അനുദപിച്ച് ദേശവും ജനങ്ങളും രക്ഷ പ്രാപിക്കും. എന്നാൽ എൻ്റെ വാക്കിൻ്റെ വില എവിടെ? 40 ദിവസം കഴിയുമ്പോൾ ദേശം നശിക്കും എന്നാണല്ലോ ഞാൻ പ്രവചിക്കുന്നത്. ഈ ഒരു വിഷയമാണ് യോനയെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇത് സംഭവിച്ചതിന് ശേഷം 4 അധ്യായത്തിൽ ദൈവമായുള്ള സംഭാഷണത്തിൽ യോന ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഇനിയും യോനയുടെ ദൗത്യം എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതിലേക്ക് മടങ്ങി വരാം. നിനവേക്കാരുടെ ദൈവങ്ങളുടെ പേരിന് സമനായ പേരുള്ള യോനായ ദൈവം അരുളപ്പാട് കൊടുത്ത് വിട്ടപ്പോൾ പോയത് തർശീശിലേക്ക്. കൂലി കൊടുത്ത് കപ്പലിൽ കയറി അതിൻ്റെ സഹയാത്രക്കാരുമായി ദൈവത്തിൽ നിന്നുള്ള അകലം വയ്പ്പാൻ തുടങ്ങി. മനുഷ്യൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവമായുള്ള സംഭാഷണത്തെക്കുറിച്ച് ആദ്യ അധ്യായങ്ങൾ പറയുന്നില്ലെങ്കിലും അവസാന അധ്യായത്തിൽ യോന തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുമെന്നല്ലയോ ഞാൻ നേരത്തെ പറഞ്ഞത്? തൻ്റെ കപ്പൽ യാത്ര ആരംഭിച്ചു. ഉല്ലാസനാവുകയുടെ സന്തോഷങ്ങൾക്ക് വിരാമം കുറിക്കുവാൻ ആരംഭിച്ചു. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകാൻ തക്കതായ ശക്തമായ കാറ്റ്. കപ്പൽക്കാരും യാത്രക്കാരും ഒരുപോലെ ഭയപ്പെട്ടു. പ്രകൃതി ക്ഷോഭത്തിൻ്റെ യാതൊരു മുന്നറിയിപ്പും ഇവർക്ക് ലഭിച്ചില്ല. ആരംഭം മുതലേ സുഖകരമായ അന്തരീക്ഷമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നവർ അന്യോന്യം ചിന്തിച്ചു വിചാരപ്പെടുവാനും ഇടയായി. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് അതിനുള്ള ചരക്കുകൾ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഓരോരുത്തർക്കും തീറെഴുതി വച്ചിരിക്കുന്ന പോലെ അവരവർ അവരവരുടെ ദൈവത്തോട് നിലവിളിച്ചു. കേൾപ്പാൻ ചെവിയില്ലാത്ത ദൈവങ്ങളെ വിളിച്ചാൽ നിലവിളി കൂടുകയല്ലാതെ അവ ഇവരുടെ നിലവിളിയെ ശ്രദ്ധിക്കുകയില്ലല്ലോ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ല എന്നുള്ളതുപോലെ എന്ത് സംഭവിച്ചാലും യോനയ്ക്ക് ചഞ്ചലമില്ല. താൻ സുഖമായി കപ്പലിൻ്റെ അടുത്തട്ടിൽ ഉറക്കം തുടങ്ങി. കപ്പൽ പ്രമാണി യോനയെ സമീപിച്ചു. നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. കപ്പൽ പ്രമാണിക്ക് അല്പം ബുദ്ധിയുണ്ട് നമുക്ക് ചിന്തിക്കാം. സകല കപ്പൽക്കാരും യാത്രക്കാരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ചിട്ടും അവരിൽ നിന്ന് ആരിൽ നിന്നും രക്ഷ കിട്ടാതെ ഇരിക്കുന്നതിനാൽ കപ്പൽ പ്രമാണി യോനയോട് പറഞ്ഞത്, നിന്റെ ദൈവത്തെ വിളിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. അവനിലുള്ള ഈ നേരിയ വിശ്വാസത്തെയും ആ പ്രത്യാശയും ദൈവം അംഗീകരിച്ചു. കപ്പൽ യാത്രക്കാർക്ക് വന്ന ഒരു സംശയത്തിൻ്റെ നിവാരണം വരുത്തുകയായിരുന്നു ചീട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം ചീട്ട് ഭാഗ്യവനായ യോനയ്ക്കാണല്ലോ വീണത്. അനന്തരം അവരുടെ ചോദ്യശരങ്ങൾക്ക് യോനയുടെ തീപ്പരി ഉത്തരം. അവർ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? നിന്റെ തൊഴിലെന്ത്? നാല് ചോദ്യങ്ങളുടെ ഉത്തരം രണ്ട് ഉത്തരങ്ങളിലൂടെ അവസാനിപ്പിച്ചു. ഞാൻ ഒരു എബ്രായൻ, കടലും കരയെയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ പതിച്ചു വരുന്നു. അവർ സംഭാഷണം തുടങ്ങിയാണ്. യോനയുടെ ഒരു ചരിത്രം നേരത്തെ ഓർപ്പിച്ചിരുന്നതിനാൽ അവർ ചോദിച്ചു, നീ എന്തിനാണ് ദൈവത്തോട് അങ്ങനെ ചെയ്തത്? നീ ദൈവത്തെ സേവിച്ച ജനത്തോട് യോന സത്യദൈവത്തിൻ്റെ വിഷയം ഓർപ്പിച്ചപ്പോൾ യോനയ്ക്കില്ലാത്ത ദൈവഭയം ജാതികൾക്കുണ്ടായി. അവർ യഹോവയോട് നിലവിളിച്ചു. നിനവയിൽ മാനസാന്തരം ഉണ്ടാകുന്നതിന് മുമ്പ് കപ്പലിൽ ഉള്ളവർ സത്യദൈവത്തെ വിളിക്കുവാൻ യോനയുടെ സാക്ഷ്യം പ്രയോജനപ്പെട്ടു. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായിരിക്കുന്ന പോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് യോനയുടെ 100% സമ്മതത്തോടെ അവർ യോനയെ കപ്പലിൽ നിന്നും എടുത്ത് സമുദ്രത്തിലിട്ട് കളഞ്ഞു. ക്ഷണം നേരം കൊണ്ട് സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അവർ യഹോവയെ ഭയപ്പെട്ട് യാഗം കഴിക്കുകയും നേർച്ചകളും നേർന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന സകല വ്യക്തികളും സത്യദൈവത്തെ ആരാധിപ്പാൻ യോന മൂലം ദൈവം വഴിയൊരുക്കി. അനുസരണക്കേടിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നിവിടെ കാണുവാൻ തന്നെ സാധിക്കും. യോനയെ ദൈവം സ്നേഹിക്കുന്നു. യോന മൂലം കപ്പൽ യാത്രക്കാർ ദൈവത്തെ ആരാധിച്ചുവല്ലോ. യോനയുടെ സാക്ഷ്യത്തിന് മാറ്റമൊന്നും പ്രത്യേകിച്ചില്ല. സത്യദൈവത്തെ തന്നെ ഏറ്റുപറഞ്ഞു. തിരുവചനത്തിൽ യോസഫിൻ്റെ സഹോദരന്മാരുടെ സാക്ഷ്യമല്ല യോന പറഞ്ഞത്. യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിന് മുമ്പിൽ പറയാണ്, ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, ഒരുവനിപ്പോൾ ഇല്ല. യോന അങ്ങനെയല്ലായിരുന്നു. അവൻ കപ്പലിൽ വെച്ച് പറഞ്ഞത്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ഞാൻ വധിച്ചു വരുന്നു. അല്പനേരത്തേക്കുള്ള അതിൻ്റെ ലംഘനം മാത്രം നടത്തിയെന്നേ ഉള്ളൂ. യഹോവ യോനയെ തിന്നേണ്ടതിനല്ല, അവനൊരു കേട് സംഭവിക്കാതെ അവനെ വിഴുങ്ങേണ്ടതിനാണ് ഒരു മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കിയത്. യോന ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ മത്സ്യത്തോട് പറഞ്ഞിരുന്നു, നീ പുറപ്പെട്ട് തർശിശിലേക്കുള്ള കപ്പലിൻ്റെ സമീപം പോയി കിടന്നുകൊള്ളണം. എൻ്റെ ദാസനായ യോനയെ അവർ വെള്ളത്തിലേക്ക് എറിയുന്ന സമയം ഒരു കവിൾ വെള്ളം പോലും അവൻ കുടിപ്പാനിടയാകാതെ നീ അവനെ വിഴുങ്ങി വഴുതിൽ സൂക്ഷിച്ചുകൊള്ളണം. എയർപോർട്ടിൻ്റെ സമീപങ്ങളിൽ VIP കളെ സ്വീകരിപ്പാൻ കാത്തു നിൽക്കുന്ന ലിമൂസിൻ ഡ്രൈവറുകളെ പോലെ പ്രവാചകൻ യോനയെ സ്വീകരിപ്പാൻ മത്സ്യം റെഡിയായി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അതിന് അപ്പുറം ഒന്നും മത്സ്യത്തിന് ചെയ്യുവാൻ സാധ്യമല്ല. മണിക്കൂറുകളുടെ കാത്തുനിൽപ്പിന് ശേഷം വെള്ളത്തിൽ ക്ലിം എന്നൊരു ശബ്ദം കേൾക്കുകയും മഹാമത്സ്യം യോനയെ വിഴുങ്ങിയ ഒരുപോലെയായിരുന്നു. കപ്പലിൽ കയറിയപ്പോൾ തർശീശ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത യോനയ്ക്ക് മീൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ എവിടേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടു എന്ന് ചോദിപ്പാൻ യോനയ്ക്ക് ഒരു വൈമനസ്യം. അഥവാ യോന ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മത്സ്യം മറുപടി കൊടുത്തേനെ, ഇത് ഓൺലൈൻ ബുക്കിംഗ് ആണ്, അവിടെ കിടന്നാൽ മതി, മാപ്പൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, സ്ട്രീറ്റ് നമ്പരും സിറ്റി കോഡും എൻ്റെ കൈവശമുണ്ട്. ചില നിമിഷങ്ങൾ അവിടെ കാത്തു കിടക്കേണ്ടി വന്നതിനാൽ മത്സ്യത്തിന് വിശപ്പുണ്ട്. പക്ഷേ ഒന്നും കഴിക്കുവാൻ പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ തന്ത്രപ്പാടും മത്സ്യം മനസ്സിലാക്കുന്നുണ്ട്. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഇരുവരും ഉപവാസം തന്നെ. 3ാം ദിവസം യോന പ്രാർത്ഥനയുടെ ഗീറക്കൊന്ന് മാറ്റി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടപ്പോൾ മത്സ്യത്തിനൊരു ആശ്വാസമായി. കാരണം യോനയുടെ സങ്കടം എൻ്റെ സൃഷ്ടാവ് മനസ്സിലാക്കി, എന്തെങ്കിലും ചെയ്യാതെ ഇരിക്കുകയില്ല. തൽക്ഷണം ഒരു വയർലെസ് മെസ്സേജ് പോലെ മത്സ്യത്തിന് ലഭിച്ചു കാണും. നിനക്ക് ഞാൻ തന്നിരിക്കുന്ന അഡ്രസ്സ് പ്രകാരം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനിയുള്ളൂ, അയാൽ ലാൻഡിംഗ് ഗിയറൊക്കെ ഒന്ന് തയ്യാറ് ചെയ്തുകൊള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മത്സ്യം യോനയെ നിനവേ പട്ടണത്തിൻ്റെ സമുദ്രഭാഗത്തിൻ്റെ തീരത്ത് ഛർദ്ദിച്ചു. 3 ദിവസത്തെ ഓട്ടം മത്സ്യത്തിനും വിശ്വാസത്താലായിരുന്നു. യോന വയറ്റിൽ കിടന്ന സമയം മുഴുവനും മത്സ്യത്തിനും അസ്വസ്ഥതയായിരുന്നു. യോനയെ കരയ്ക്ക് എറിഞ്ഞ ശേഷം മത്സ്യം ഒന്ന് റിലാക്സ് ചെയ്ത് സമുദ്രത്തിലേക്ക് ഒറ്റ കുതിപ്പ്. സമുദ്രതീരത്ത് ചിലർ നോക്കി നിൽക്കുമ്പോഴാണല്ലോ അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മത്സ്യദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഒരു ദൂതനെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തത്. ഇതിൽ അവർ അത്ഭുത പരതന്ത്രരായി. ദേശത്ത് മഹാവ്യാധിയും സൂര്യഗ്രഹണവും വിതച്ച നാശം അവരുടെ ഓർമ്മയെ തളംതള്ളി നിൽക്കുകയാണ്. ഒരു പക്ഷേ ചിലരെങ്കിലും യോനയുടെ കടൽ തീരത്തുള്ള ഇരിപ്പ് കണ്ടിട്ട് ചോദിച്ചു കാണും, എന്താണ് പേര്, എവിടെ നിന്ന് വരുന്നു? യോന പറഞ്ഞു, എൻ്റെ പേര് യോന, മഹാമത്സ്യം എന്നെ ഇവിടെ എത്തിച്ചുവെന്ന്. ഇങ്ങനെയുള്ള അവസരം യോനയും തക്കത്തിൽ വിനിയോഗിച്ചു. ദൈവത്തോട് നേർന്നത് നിവർത്തിക്കും എന്നുള്ള ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ആണ് താൻ ഇവിടെ ആയിരിക്കുന്നത്. ഉടമ്പടി മറ്റൊന്നുമല്ല, ദൈവം അരുളി ചെയ്ത് ഞാൻ പ്രസംഗിക്കും. യോന നിനവേക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. ജനം രക്ഷിക്കപ്പെട്ടു. ദേശം ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നിനവെ രാജാവിൻ്റെ അടുക്കലെത്തി വാർത്ത. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി രട്ടു പുതച്ച് വെണ്ണീറിലിരുന്നു രാജാവ്. കൂടാതെ നിനവേൽ എല്ലായിടവും പരസ്യപ്പെടുത്തത് മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മനുഷ്യനും മൃഗങ്ങളും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കണം, ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കുള്ള സാഹസവും വിട്ട് മനം തിരിയണം. കേരളത്തിലെ പോലെയുള്ള ഇടത് കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഇല്ലാത്തത് ഇരുന്നതിനാൽ സത്യാഗ്രഹത്തിന് ആരും മുതിരാതെ രാജകൽപ്പന അനുസരിച്ചു അവർ അനുദപിച്ചു. ദൈവം അവരുടെ പ്രവൃത്തികളാൽ അവർക്ക് സംഭവിച്ച മാറ്റം കണ്ടു. അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. ഈ പുസ്തകത്തിലെ പ്രധാന ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെടുന്ന ഏത് പാവിയെയും രക്ഷിപ്പാൻ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാകുന്നു. യേശുവിനാൽ സാക്ഷ്യം പ്രാപിച്ച യോനയെ ദൈവം കരങ്ങളിലെടുക്കുന്നു. അനുസരണക്കേടിൽ നിന്നും ദൈവം പ്രതികൂലങ്ങളിട്ട് മടക്കി വരുത്തുന്നു. ദൈവപ്രവൃത്തി യോനയിൽ കൂടി വെളിപ്പെടുത്തുന്നു. 5 പ്രത്യേക വിഷയങ്ങളാണ് 4 അധ്യായങ്ങളായി കാണുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടും യോനയുടെ അനുസരണക്കേടും, യോന മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോനയുടെ പ്രാർത്ഥന, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവ്, ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം. ഈ തിരുവെഴുത്തിൽ നാം കേൾക്കുന്നതിനുള്ള ഈ ചരിത്രം മനുഷ്യ ജീവിതങ്ങൾക്ക് ഏവർക്കും ഒരു ഉണർവിനും ഏവർക്കും ഒരു മടങ്ങി വരവിനും മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ യോനയെപ്പോലെ പലപ്പോഴും അനുസരണക്കേടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് വേണ്ടതക്ക വിലയും കൽപ്പിക്കാതെ വണ്ണം കടന്നുപോകുന്ന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ദൈവം അവരെ മടക്കി വരുത്തും എന്നുള്ളതിൻ്റെ തക്ക ഉദാഹരണമാണ് യോനയുടെ ചരിത്രം. തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്ന സമയങ്ങൾ ദൈവത്തിൻ്റെ ഈ ദൈവവചനം അനേകർക്ക് പ്രയോജനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖപരിയായിട്ടുള്ള ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കും.